الرحيم. الحمد لله رب العالمين، أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله صلى الله عليه وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين. കഴിഞ്ഞ ദിവസം വറവുമായി ബന്ധപ്പെട്ട ചില അത്തരങ്ങളാണ് നമ്മൾ വായിച്ചത്. അതിൻ്റെ ബാക്കിയാണ് ഇൻഷാല്ലാഹ് നമ്മൾ വായിക്കാൻ ഉദ്ദേശിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ അസറുകൾ, നമ്മൾ വായിക്കുന്ന ഈ വാക്കുകളൊക്കെ വലിയൊരു ഉത്തരവാദിത്തമാണ്. ഇതൊക്കെ കേൾക്കാൻ നല്ല എളുപ്പമാണ്, പക്ഷെ അമൽ ചെയ്യാൻ പ്രയാസമുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇത് വായിക്കുമ്പോൾ ഒരു പേടിയുണ്ട്. അള്ളാഹു സുബ്ഹാനഹു നമുക്ക് പുറത്തു തരട്ടെ. കാരണം ഈ പറയുന്ന കാര്യങ്ങൾ മുൻഗാമികളായ നമ്മുടെ ഇമാമന്മാർ, നമ്മുടെ മാതൃകകളായിട്ടുള്ള മഹാന്മാർ, അവരുടെ ഈ വാക്കുകൾ, ഉപദേശങ്ങൾ ഏതെങ്കിലും ഒന്ന് നമ്മൾ അമൽ ചെയ്താൽ നമ്മുടെ അവസ്ഥ മാറിപ്പോകും. പക്ഷെ നമ്മൾ പിന്നെ കേൾക്കാനും സംസാരിക്കാനും കൂടുതൽ താല്പര്യവും അമൽ ചെയ്യാൻ നമുക്ക് താല്പര്യം കുറവാണെങ്കിൽ അത് നമ്മുടെ നാശത്തിൻ്റെ ഒരു അടയാളമാണ്. അള്ളാഹു തആല നമ്മുടെ അവസ്ഥ നന്നാക്കി തരട്ടെ. കഴിഞ്ഞ ദിവസം നമ്മൾ വറഅുമായി ബന്ധപ്പെട്ട അസറുകളാണ് വായിച്ചത്. വറഅു എന്ന് പറഞ്ഞാൽ എന്താണ്? വറഅു എന്ന് പറഞ്ഞാൽ നമ്മൾ വലിയ ആൾക്കാർ കുറച്ച് മുമ്പ് കയറ്റി കുട്ടികൾ മുമ്പിൽ ഇരിക്കാൻ പാടില്ലാത്തതുകൊണ്ടല്ല, പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കൂല. ശ്രദ്ധിക്കുന്ന കുട്ടികളാണെങ്കിൽ എനിക്ക് എൻ്റെ കൂടെ നിൽക്കൊരു കുഴപ്പമില്ല. എൻ്റെ ഇടക്ക് അങ്ങോട്ട് നോക്കും ഇങ്ങോട്ട് നോക്കും, അപ്പോൾ നമുക്ക് സംസാരിക്കാൻ കഴിയില്ല. عن محمد بن أبي حاتم رحمه الله قال سمعت البخاري يقول لأبي معشر الضرير. محمد بن أبي حاتم رحمه الله هذا برأينا من بخاري برأينا ذلك يعني كيرتو يقول لأبي معشر الضرير. أبو معشر أنه برأينا ذلك بخاري وله من بخاري وله ششنا هذا هم قائشة لا ترى ضرير نونا له قائشة لا ترى هذا تقول تاني ششنا هي أندنا بكتي وله ഒരിക്കലെ ഇമാം ബുഖാരി പറയുകയാണ്, ഇജ്അൽനി ഫി ഹില്ലിൻ യാ അബ മഅ്ഷർ. അബൂ മഅ്ഷർ, നീ എനിക്ക് പൊരുത്തപ്പെട്ടു തരണം, നീ എന്നോട് എനിക്ക് മാപ്പ് തരണം എന്ന് പറഞ്ഞു. ഫഖാല മിൻ അയ്യി ഷൈ, അദ്ദേഹം ചോദിച്ചു, ശിഷ്യൻ ചോദിച്ചു, എന്തിനാണ് ഞാൻ മാപ്പ് തരേണ്ടത്, എന്താണ് താങ്കൾ ചെയ്തിട്ടുള്ളത്. ഖാല, ഇമാം ബുഖാരി പറയുക, റവൈതു യൗമൻ ഹദീഥൻ, ഒരു ദിവസം ഞാൻ മജ്ലിസിൽ നമ്മുടെ സദസ്സിൽ ഒരു ഹദീസ് റിവായത്ത് ചെയ്തു, ഒരു ഹദീസ് വായിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാക്ക് ഞാൻ പറഞ്ഞു. ഫനദർതു ഇലൈക വഖദ് ഉജിബ്ത ബിഹി, അങ്ങനെ ഈ ക്ലാസിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ ഈ ഹദീസിൻ്റെ മജ്ലിസിൻ്റെ ഇടക്ക് ഞാൻ നിന്നെ നോക്കി, അപ്പോൾ നിനക്ക് ആ ഹദീസ് വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞ ഹദീസ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടതായി തോന്നി. വഅന്ത തുഹരിൽ ഖുറാസക വയദക, അങ്ങനെ ഈ ഹദീസ് കേട്ടിട്ടുള്ള ഇഷ്ടം കൊണ്ട് ഞാൻ നിൻ്റെ തലയും കൈയും ഒക്കെ ഇങ്ങനെ അനക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അന്ധന്മാരായ ആൾക്കാർ, അവർക്ക് എന്തെങ്കിലുമൊക്കെ അത്ഭുതകരമായിട്ട് തോന്നിയാൽ അവരുടെ ആംഗ്യങ്ങൾ കൂടുതലായിരുന്നു. അപ്പം ഇങ്ങനെ ഈ ഹദീസ് വളരെ ഇഷ്ടപ്പെട്ടു എന്ന നിലക്ക് നീ ആംഗ്യം കാണിക്കുന്നത് കണ്ടു. വാൻ തുഹരിക്കുറായത് തബസ്സം തുമിന്താലിക്ക്, അത് കണ്ടപ്പോൾ എനിക്ക് ചിരി വന്നു, ഞാൻ പുഞ്ചിരിച്ചു. തപസ്സം എന്ന് പറഞ്ഞാൽ പല്ലൊന്നും പുറത്ത് കാണിക്കാതെ ചെറുതായിട്ട് പുഞ്ചിരിക്കുന്നതാണ് തപസ്സം എന്നാൽ. അപ്പം ഞാൻ പുഞ്ചിരിച്ചു, ഇതാണ് പ്രശ്നം, ഇതിനു വേണ്ടിയാണ് മാപ്പ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇപ്പം ഈ അസർ നമ്മൾ അമൽ ചെയ്യാൻ വിചാരിച്ചാൽ നമുക്ക് അത് തന്നെ മതിയാകും കുറേ കാലത്തേക്ക് നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ. നമ്മളൊക്കെ പരസ്പരം എത്ര പരിഹസിക്കുന്നുണ്ട്, മറ്റുള്ള എത്ര ആൾക്കാരെ പരിഹസിക്കുന്നുണ്ട്. ഇമാം ബുഖാരി അദ്ദേഹം ശൈഖാണ്, ഇമാമാണ്, അദ്ദേഹത്തിൻ്റെ സദസ്സിലിരിക്കുന്ന ആ വ്യക്തി ഇത് അറിഞ്ഞിട്ടില്ല. കണ്ണു കാണാത്ത ആളാണ്, കണ്ണു കാണാത്ത ആള് ഹദീസ് കേട്ട സന്തോഷത്തിൽ ഇങ്ങനെ ആംഗ്യം കാണിക്കുന്നത്, കൈ കൊണ്ടൊക്കെ ഇങ്ങനെ ആംഗ്യം കാണിക്കുന്നത് കണ്ടപ്പോൾ അറിയാതെ ചിരി വന്നുപോയി. ഒരു വാക്ക് വേണ്ടിയിട്ടില്ല, ചിരി പോലും അറബിയിൽ നന്നായിട്ട് ചിരിച്ചാൽ വഹിക്കാന്ന് പറഞ്ഞു. തപസ്സം എന്നാണ് ചെറുതായിട്ടൊരു പുഞ്ചിരി, അതിലൊരു പരിഹാസം തന്നെ ഇല്ല യഥാർത്ഥത്തിൽ. പക്ഷേ ബുഖാരി റഹിമഹുള്ള അതിന് മാപ്പ് ചോദിക്കുകയാണ് ഈ ശിഷ്യനോട്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഖാല അൻത ഫി ഹില്ലിൻ യാ അബ അബ്ദില്ലാ, താങ്കൾ ഹില്ലിലാണ്, താങ്കൾക്ക് ഞാൻ പൊരുത്തപ്പെട്ടു വന്നിരിക്കുന്നു എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. ഇത് എന്താണ് മനസ്സിലാക്കി തരുന്നത്? ഇപ്പൊ ഇമാം ബുഖാരി എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാം മുഹദ്ദിസാണ്, ഇമാമാണ്, ഹദീസാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം. അപ്പം അവർക്ക് അറിയാം ഹദീസുകളുടെ ഗൗരവം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു മുഅ്മിൻ്റെ അഭിമാനത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള ഹദീസുകൾ വളരെ ഗൗരവമുള്ളതാണ്. അങ്ങനെ പരലോകത്ത് ദീനാർ ദുർഹം ഉണ്ടാവുകയില്ല. അന്ന് പരലോകത്ത് മച്ചറിൽ വെച്ച് ആളുകൾ പരസ്പരം പുണ്യകർമ്മങ്ങൾക്ക് വേണ്ടി കടിപിടിച്ചു. ഓരോരുത്തരും തനിക്ക് എന്തെങ്കിലും പുണ്യം മറ്റൊരാളെടുത്ത് കിട്ടാൻ വേണ്ടി അന്ന് നാണയങ്ങളില്ല, റിയാലും ദുർഹവും ഡോളറൊന്നുമില്ല. എന്നുള്ളത് അൽ ഹസനാത്ത് വസയ്യാത്ത്, പുണ്യങ്ങളും പാപങ്ങളും. ഇപ്പൊ നമ്മളെ ആരെങ്കിലും ദുന്യാവിൽ ഉപദ്രവിച്ചിരുന്നോ എന്ന് നമ്മൾ അന്വേഷിക്കും, ആലോചിക്കും. അവരെന്നൊക്കെ വാങ്ങിക്കൊണ്ടിരുന്ന രംഗം ആലോചിച്ച് നോക്കും. ഓരോരുത്തരും പരസ്പരം അത് ദുന്യാവിൽ എത്ര പിരിയാത്ത കൂട്ടുകാരായിട്ടും കാര്യമില്ല, അവരൊക്കെ തമ്മിൽ തമ്മിൽ പുണ്യങ്ങൾ പിടിച്ചു വരും. ഇവനാണ് എന്നെ കൂടുതൽ പരിഹസിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് വാദിക്കാൻ പറ്റും. സ്വാസ്യം പറഞ്ഞില്ലേ, അതൂ നമ്മൻ അൽ മുഫ്ലിസ്, ആരാണ് പാപ്പരായവരെന്ന് നിങ്ങൾക്കറിയുമോ? സ്വഹാബത്ത് പറഞ്ഞു, അൽ മുഫ്ലിസ് സുഫീന മല്ല ദിർഹം മലഹു വലാമത്ത, കയ്യിൽ പണമില്ലാത്തവനാണ് പാപ്പരായിട്ടുള്ളത്. നബിസ്വലം പറഞ്ഞു, അൽ മുഫ്ലിസു മിൻ ഉമ്മത്തി, എന്റെ ഉമ്മത്തിലെ യഥാർത്ഥ പാപ്പരായവൻ, യഥാർത്ഥ ദരിദ്രവസി എന്ന് പറയുന്നത് ഖിയാമത്തു നാളിൽ ഒരുപാട് അമലുകൾ കൊണ്ടുവരും, നോമ്പും നമസ്കാരവും സുന്നത്തും ഫർളും ഒക്കെ ഉണ്ട്. പക്ഷേ വഖദ് ശത്തമ ഹാദ, ഒരാളെ തെറി വിളിച്ചിട്ടുണ്ട്, വഅഖദ മാല ഹാദ വളറബ ഹാദ, ഒരാളെ അടിച്ചിട്ടുണ്ട്, ഒരാളുടെ സമ്പത്ത് അന്യായമായി അപഹരിച്ചിട്ടുണ്ട്. അങ്ങനെ ഇവർക്കൊക്കെ ഇവന്റെ പുണ്യങ്ങൾ എടുത്തു കൊടുക്കും. കാരണം ഈ കൊടുക്കാനുള്ള പണം അത് നാളെ പരലോകത്തില്ല, പണത്തിനൊന്നും മൂല്യമില്ല. അന്ന് മൂല്യമുള്ളത് പ്രവൃത്തികൾക്കാണ്, അമലുകൾക്കാണ്. ഈ അമലുകൾ എടുത്ത് അവന് കൊടുക്കും. അങ്ങനെ ഇവന്റെ അമൽ തീർന്നു പോയാൽ, നാല് ശ്രമക്ക് തീർന്നു പോകുക എന്ന് പറഞ്ഞാൽ അവൻ ജീവിതകാലത്ത് മുഴുവൻ ചെയ്ത പുണ്യകർമ്മങ്ങളൊക്കെ തീർന്നു പോയി. എന്നിട്ട് ഈ മദ്ലൂമിന്റെ, ആക്രമിക്കപ്പെട്ടവന്റെ പാപം എടുത്തിട്ട് ഇവന് കൊടുക്കും, എന്നിട്ട് അവൻ നരകത്തിലേക്ക് വലിച്ചേരും. അതാണ് യഥാർത്ഥ മുഫ്ലിസ്, പാപ്പരായവൻ എന്ന് വിശ്വാസം പറഞ്ഞു. അപ്പൊ ആ രംഗം, ആ ഹദീസ് ഇമാം ബുഖാരി റഹിമഹുള്ളാഹ് അറിയാം, അദ്ദേഹം മുഹദ്ദിസാണ്, നമുക്കും അറിയാം ഹദീസ്. പക്ഷെ നമ്മൾ അദ്ദേഹത്തിനോട് വ്യത്യാസമില്ല, അത് അദ്ദേഹത്തിന്റെ മനസ്സിൽ ആഴത്തിൽ പതിച്ചു. അതുകൊണ്ട് അദ്ദേഹം ഇതുപോലെ ഒരു ശിഷ്യനെ നോക്കി ഒന്ന് ചിരിച്ചത്, അദ്ദേഹത്തിന് നിയന്ത്രണത്തിൽപ്പെടാത്തൊരു കാര്യമാണ്. പല നിരക്കിൽ പല നിരക്ക് ഒതുണ്ട് ഇമാം ബുഖാരിക്ക്, ഒന്ന് അദ്ദേഹത്തിന് നിയന്ത്രണത്തിൽപ്പെട്ട കാര്യമില്ല, അറിയാതെ ചിരിച്ചു പോയത്. രണ്ടാമത്തെ അദ്ദേഹം അതിന് കാരണം ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരു എമ്മിന്റെ മജ്ലിസിൽ ഇരുന്നിട്ട് ഞാൻ തലകുലുക്കുക, അസ്വാഭാവികമായിട്ടുള്ളൊരു ആംഗ്യം കാണിക്കുക എന്ന് പറയുമ്പോൾ അറിയാതെ പറഞ്ഞു പോകും. മാത്രമല്ല അദ്ദേഹം അറിഞ്ഞിട്ടില്ല, കണ്ണു കാണാത്ത ആളാണ് ഇമാം ബുഖാരി. അദ്ദേഹത്തെ പരിഹസിച്ചത് അദ്ദേഹം അറിഞ്ഞിട്ടില്ല. പണ്ഡിതന്മാർ ഒരു വിഭാഗ ഉലമാക്കൾ പറയുന്നത്, നമ്മളൊരാളെ ഗീബത്ത് പറഞ്ഞാൽ തന്നെ അയാൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ അയാളെ പോയി അറിയിക്കേണ്ട കാര്യമില്ല. അതിൽ എപ്പോഴും വ്യത്യാസമുണ്ട്. അറിഞ്ഞാൽ നമ്മൾ വെറുതെ പഠിപ്പിക്കണം, അറിഞ്ഞിട്ടില്ലെങ്കിൽ വേണോ വേണ്ടെന്നുള്ളത് എപ്പോഴും വ്യത്യാസമുണ്ട്. ഇബ്നു തൈമിയ്യ പറയുന്നത്, ഒരാൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ, നമ്മൾ കുറ്റം പറഞ്ഞ ഇവരെ അയാൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ പോയി ഞാൻ തന്നെ കുറ്റം പറഞ്ഞിട്ടുണ്ട്, നീ പൊരുത്തപ്പെട്ടു തരണം എന്ന് പറയേണ്ടതില്ല. പക്ഷേ ആ അവിടെ വെച്ചാണോ നമ്മൾ അയാൾ കുറ്റം പറഞ്ഞത്, അങ്ങനെയുള്ള മജ്ലിസിൽ തന്നെ അതേ ആളുകളുടെ മുമ്പിൽ വെച്ച് അദ്ദേഹത്തെ പുകഴ്ത്തി പറയുകയും അദ്ദേഹത്തിന് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തി പ്രാർത്ഥിക്കുകയും ചെയ്താൽ മതി എന്നാണ് ഒരു വിഭാഗം പണ്ഡിതന്മാർ പറയുന്നത്. അപ്പൊ ഇബ്നു തൈമിയ്യ ഇമാം ബുഖാരിക്ക് ഇവിടെ പല ഉദ്ധരണികളുണ്ട്, പക്ഷെ അദ്ദേഹം വളരെ ഗൗരവമായിട്ടാണ് ഇത് കണ്ടത്. അതാണ് വറ എന്ന് പറയുന്നത്. ഇതാണ് വറ എന്ന് പറയുന്നത്. നിങ്ങൾ ആലോചിച്ചത് ഇമാം ബുഖാരി, അദ്ദേഹം ജർഹ വച്ചാദിയുടെ ഒരു ഇമാമ കൂടിയാണ്. പണ്ഡിതന്മാരെ പേരെടുത്ത് പറഞ്ഞ് നിരൂപണം നടത്തുന്ന പണ്ഡിതനാണ്, ഇന്ന ആള് വിശ്വസിക്കാൻ പറ്റാത്ത ആളാണ്, കിട്ടുന്ന ആളാണ്, ദുർബലനാണ്, ദുർബലനാണ് എന്നൊക്കെ പറയുന്ന പണ്ഡിതനാണ്. അപ്പോൾ സ്വാഭാവികമായും ഇത്തരം കാര്യങ്ങൾ സംസാരിക്കുന്ന ആളുകൾക്ക് ആളുകളുടെ കുറ്റങ്ങൾ പറയുന്നത് ശീലമായിരിക്കും, ദിവസവും അവരത് പറയുന്നവരാണ്. എന്നിട്ട് കൂടി പറയാൻ പാടില്ലാത്തൊരു സന്ദർഭം എത്തിയപ്പോൾ ബുഖാരി റഹിമഹുള്ളാഹ് ഇത്രയും സൂക്ഷ്മത കാണിച്ചു. അപ്പോൾ പല നിലക്കും ഈ സംഭവം ഇമാം ബുഖാരിയുടെ വറാഇന്റെ ഒരു ഏറ്റവും വലിയ തെളിവാണ്. ഇതുകൊണ്ടൊക്കെയാണ് അള്ളാഹു തആല അവർ ഉയർത്തിയത്. അടുത്ത അസർ അൻ മുഹമ്മദ് ഇബ്നു അബി ഹാത്തിം, അദ്ദേഹം തന്നെ പറയുകയാണ് ബുഖാരിയുടെ ഈ സദസ്സിലുണ്ടായിട്ടുള്ള ഇതേ ഇമാം തന്നെ പറയുകയാണ്. ഖാല കാന ലി അബി അബ്ദുല്ലാഹ്, ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ കുഞ്ഞത്താണ് അബു അബ്ദുല്ലാഹ്, അദ്ദേഹത്തിന് ഗരീമൻ ഒരു കടക്കാരനുണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ അടുത്ത് കടം വാങ്ങിപ്പോയ ഒരാൾ. ഖത അലൈഹി മാലൻ കസീറൻ, ഒരുപാട് പണം ഇയാൾ കൊണ്ടുപോയിട്ടുണ്ട്. ഫബലഗഹു അന്നഹു ഖദിമ ആമുൽ, അങ്ങനെ ഈ കടം വാങ്ങിയിട്ട് കാണാതായിരിക്കുകയാണ് അയാളെ, അയാൾ തിരിച്ചു കൊടുക്കുന്നില്ല. ആമുൽ എന്ന് പറയുന്ന ഒരു സ്ഥലം, അദ്ദേഹം എന്ന സ്ഥലത്ത് ഈ വ്യക്തി കടക്കാരൻ വന്നിട്ടുണ്ട് എന്ന് ബുഖാരി അറിഞ്ഞു. വനഹ്നു ബി ഫിറബർ, ഫിറബർ എന്ന് പറയുന്ന സ്ഥലത്ത് ഞങ്ങൾ ബുഖാരിയുടെ കൂടെ ഇരിക്കുകയാണ്, ഒരുപക്ഷെ അടുത്തുള്ള നാടായിരിക്കും. ഫഖുൽ നാലഹു, ഞങ്ങൾ ശേഖനോട് പറഞ്ഞു, ബുഖാരിയോട് പറഞ്ഞു, എം ബഹി അൻതഅമുർ മാലിക്, നീ അങ്ങോട്ട് താങ്കൾ അങ്ങോട്ട് പോയി ആ പണം തിരിച്ചു വാങ്ങണം, കാരണം അടുത്തെത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഫഖാല, അദ്ദേഹം പറഞ്ഞു, ലൈസലന അൻ നുറബിഅ, ഞാൻ അവനെ പേടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, ഞെട്ടിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം കടം തിരിച്ചു തരാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, അദ്ദേഹത്തിന് അറിയാം ബുഖാരി എവിടെയാണുള്ളത്, വന്നിട്ട് കൊടുക്കാം. അപ്പൊ അയാൾ ഇങ്ങനെ അത് തിരിച്ചു തരാൻ സാധിക്കാതെ പ്രയാസപ്പെട്ട് നടക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ തരാൻ ഉദ്ദേശിക്കാത്തതാണെങ്കിൽ, ഞാൻ അയാളെ പേടിപ്പിച്ച് അയാൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ പോയി അയാളെ മുന്നിൽ ചെന്ന് അത് പിടിച്ചു വാങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല. ഇതൊക്കെ നമ്മൾ പറഞ്ഞല്ലോ വറ ആണ്. വറ എന്ന് പറഞ്ഞാൽ നിർബന്ധമായ കാര്യമല്ല, ഒരാൾക്ക് വേണമെങ്കിൽ കടം കിട്ടാനുള്ളത് പോയി വാങ്ങാം, കേസ് കൊടുക്കാം, അയാളെ പിന്നെ പ്രയാസപ്പെടുത്തുന്നതിൽ തെറ്റില്ല. അയാൾ കയ്യിൽ പണമുള്ള ആളാണെങ്കിൽ കഴിവുണ്ടായിട്ട് കടം തിരിച്ചേരാത്ത ആൾക്കാർ കേസ് കൊടുക്കാം, ഹക്കുണ്ട്. പക്ഷേ അത് ബുഖാരിയുടെ വറാണ്. عن عمرو بن مهاجر رحمه الله قال اشتهى عمر بن عبد العزيز تفاحا. عمر بن عبد العزيز قال بارنا ادهم പിന്നെ വലിയ ഒരു സാഹിദായിരുന്നു, ഭരണാധികാരിയായിരുന്നു, മുസ്ലിം ലോകത്തിന്റെ രാജാവാണ്. ഉമർ ഖിലാഫത്തിന്റെ ഭരണകാലത്ത് രണ്ടു വർഷം ഭരണം നടത്തിയ മഹാനാണ്. അദ്ദേഹത്തിന് ആപ്പിള് വയ്ക്കാൻ ആഗ്രഹം തോന്നി. ഫഅഹ്ദാ ലഹു റജുലുൻ മിൻ അഹ്ലി ബൈതിഹി തുഫാഹൻ. അദ്ദേഹത്തിന്റെ കുടുംബത്തിൽപ്പെട്ട ഒരാൾ അദ്ദേഹം ഇതറിഞ്ഞ് ഒരു ആപ്പിൾ അദ്ദേഹത്തിന് കൊടുത്തു. ഫഖാല, അദ്ദേഹം പറഞ്ഞു, മാ അത്യ ബരീഹു അഹ്സന, ഈ ആപ്പിൾ ഇങ്ങനെ പിടിച്ചിട്ട് എന്ത് നല്ല മണമാണ്, കാണാൻ എന്ത് ഭംഗിയുണ്ട് ഈ ആപ്പിൾ എന്ന് പറഞ്ഞു. ആപ്പിൾ തിന്നാൻ വേണ്ടി അദ്ദേഹം ഇങ്ങനെ ഒരുങ്ങി നിൽക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, വഖാല ഇർഫഅഹു യാ ഗുലാം ലില്ലദീ അതാ ബിഹി, ഇത് കൊടുത്ത അയച്ച ആൾക്ക് തന്നെ തിരിച്ചു കൊടുത്തേക്കുക എന്ന് പറഞ്ഞു. അത് കൊണ്ടുവന്ന ആളെ കയ്യിൽ കൊടുത്തിട്ട് ഇത് നീ നിന്റെ യജമാനെ തന്നെ കൊണ്ടുപോയി കൊടുത്തേക്കുക എന്ന് പറഞ്ഞു. അത് പറഞ്ഞപ്പോ ഫഖൽത്തു, ഈ സംഭവം റിപ്പോർട്ട് ചെയ്യുന്ന റിപ്പോർട്ടർ പറയുകയാണ്, ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, യാ അമീറുൽ മുഅ്മിനീൻ ഇബ്നു അമ്മിക് വറജുലുൻ മിൻ അഹ്ലി ബൈത്ത്, താങ്കളുടെ ഇബ്നു അം പിന്നെ പിതൃവ്യ പുത്രനാണ്, കസിനാണ്, വറജുലുൻ മിൻ അഹ്ലി ബൈത്ത് കുടുംബക്കാരനാണ്. താങ്കൾക്ക് അറിയുന്നതാണ് അന്ന റസൂൽ അല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന യകുലുൽ ഹദിയ, അല്ലാഹുവിൻ റസൂൽ വരെ ഹദിയ വാങ്ങി കഴിക്കാറുണ്ട്, സദഖ വാങ്ങാറില്ല എന്നുള്ളൂ. ഹദിയ കിട്ടുന്നത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹലാലാണ്, എന്നിട്ട് താങ്കൾ എന്തിനാണ് ഇത് തള്ളിക്കളയുന്നത്? ഖാല, അദ്ദേഹം പറഞ്ഞു, വൈഹക് ഇന്നൽ ഹദിയത കാനത് ഹദിയ, അന്ന് കാലത്ത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് ഹദിയ ഹദിയയായിരുന്നു എന്ന് പറഞ്ഞാൽ സ്നേഹത്തിന്റെ പേരിൽ കൊടുക്കുന്നതാണ് ഹദിയ എന്ന് പറയുന്നത്. വഹിയൽ യോ മലനാ രിശ്വ, ഇന്ന് നമുക്ക് ഹദിയ എന്ന് പറഞ്ഞാൽ കൈക്കൂലിയാണ്, എന്നാൽ ഹദിയുടെ പേരിലാണ് വരിക. പക്ഷെ അത് നമ്മുടെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ അടുത്ത് എന്തെങ്കിലും കാര്യലാഭമായിരിക്കും, ഭരണാധികാരിയാണ്, അതുകൊണ്ട് അദ്ദേഹം അത് കഴിച്ചില്ല. അപ്പോൾ അദ്ദേഹത്തിന് ജായിസായിരുന്നു, ഹലാലാണ്. കാരണം പണ്ഡിതന്മാർ പറയുന്നത് എന്താണ്, നമ്മുടെ ഇടപാടുകാർ നമുക്ക് ഹദിയ തരുന്നത് വാങ്ങാൻ പാടില്ല. ഒരു ജോലിക്കാരന് നമ്മളൊരു സ്ഥാപനത്ത് ജോലി ചെയ്യുകയാണെങ്കിൽ ആ സ്ഥാപനവുമായി ഇടപാട് നടത്തുന്ന ആളുകൾ തരുന്ന ഹദിയ നമുക്ക് വാങ്ങാൻ പാടില്ല. പക്ഷേ ഇവിടെ അദ്ദേഹം ഭരണാധികാരിയാണ്, ഭരണാധികാരി കീഴിലൊരു ജോലിക്കാരനല്ല, അമീറാണ്, അതുമാത്രമല്ല കുടുംബക്കാരനാണ്, അടുത്ത ബന്ധുവാണ്, അദ്ദേഹത്തിന് വാങ്ങാൻ അനുവാദമുണ്ട്. പക്ഷെ അത് കൈക്കൂലിയാകുമോ എന്ന പേടി കൊണ്ട് അദ്ദേഹം അത് കഴിക്കാൻ ഒരുങ്ങിയതിന് ശേഷം തിരിച്ചു കൊടുക്കുകയുണ്ടായി. ഖാല റജുലുൻ ലി അബി വഹ്ബിൻ, അബു വഹ്ബ് റഹിമഹുല്ലാ എന്ന് പറയുന്ന ഒരു ജാഹിദായ മനുഷ്യൻ, ദുനിയാവിൽ വ്യക്തിയോട് ജീവിച്ചൊരു മഹാൻ, ജാഹിദുൽ അന്തലുസ്, അദ്ദേഹം അറിയപ്പെടുന്നത് ജാഹിദുൽ അന്തലുസ് എന്നാണ്. അന്തലുസ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ സ്പെയിന്, ഫ്രാൻസ്, പോർച്ചുഗൽ ഇങ്ങനെയുള്ള യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ അതിൻ്റെയൊക്കെ പല ഭാഗങ്ങളും കൂടിയ വിശാലമായ ഇസ്ലാമിക രാജ്യമായിരുന്നു. ഒരുപാട് കാലം മുസ്ലിമീങ്ങൾ ഭരിച്ചിട്ടുണ്ട്, നൂറ്റാണ്ടുകളോളം ഇസ്ലാമിക ഭരണത്തിൻ്റെ കീഴിലായിരുന്നു അന്തലുസ്. പിന്നീട് അവസാനം അവിടെയുള്ള ഭരണാധികാരികൾ തമ്മിൽ ഭിന്നിപ്പുണ്ടായി, അവർ തമ്മിൽ യുദ്ധങ്ങളുണ്ടായി. അതിലൊരു കൂട്ടർ സഹായത്തിന് വേണ്ടി തൊട്ടടുത്തുള്ള യൂറോപ്പിലെ മറ്റു കാഫറുകളെ സഹായത്തിന് വിളിച്ചു. അങ്ങനെ ഈ സഹായം കൊടുത്ത കാഫറുകൾ അവസാനം എല്ലാവരെയും കൊന്നൊടുക്കി ഭരണം പിടിച്ചെടുത്തു. അങ്ങനെയുള്ള നാടാണ് അന്തലുസ്. അപ്പോൾ അവിടെയുള്ള അറിയപ്പെട്ട ഒരു ജാഹിദാണ് അദ്ദേഹം. അദ്ദേഹത്തോട് ഒരാൾ പറഞ്ഞു, രാത്രിയിലാണ് പറയുന്നത്, ഹും ബിന ലി സിയാറത്തി ഫുലാൻ, നമുക്ക് ഇന്ന ആളെ സന്ദർശിക്കാം, എൻ്റെ കൂടെ വരൂ, ഇന്ന നമ്മുടെ സുഹൃത്തായിട്ടുള്ള ഇന്ന ആളെ നമുക്ക് കാണാൻ പോകാം എന്ന് പറഞ്ഞു. ഖാൽ, അദ്ദേഹം പറഞ്ഞു, അയ്നൽ ഇൽം, നിന്റെ ഇൽം അവിടെ പോയി. കാരണം വലിയുൽ അംരി ലഹു ത്വാഅ, ഭരണാധികാരിക്ക് അനുസരണയുണ്ട്, ഭരണാധികാരിയെ നമ്മൾ അനുസരിക്കണമല്ലോ. വഖദ് മനഅ മിനൽ മശി ലൈലൻ, രാത്രിയിൽ നടക്കുന്നത് നിരോധിച്ചിട്ടുണ്ട് ഭരണാധികാരി. അന്നത്തെ കാലത്ത് എന്തെങ്കിലും ഫിത്ന കൊണ്ടോ മറ്റോ ആയിരിക്കാം രാത്രി പുറത്തിറങ്ങി നടക്കരുത് എന്ന് ഭരണാധികാരി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സാധാരണ ഇത്തരം കാര്യങ്ങളൊക്കെ ആളുകൾ നിസ്സാരമായിട്ട് കാണുന്നതാണ്. ഭരണാധികാരി ഒരു കാര്യം കൽപ്പിച്ചാൽ, ഇത് മുസ്ലിം രാജ്യത്താണെങ്കിൽ, മുസ്ലിം ഭരണാധികാരിയാണെങ്കിൽ ആ കാര്യം അനുസരിക്കുന്ന നിർബന്ധമാണ്, അത് ഹറാമല്ലെങ്കിൽ. ഭരണാധികാരി കൽപ്പിച്ച കാര്യം ഇപ്പോൾ കള്ളു എല്ലാവരും കുടിച്ചോളന്ന് കൽപ്പിച്ചാൽ അതനുസരിക്കാൻ പാടില്ല. എന്നാൽ ഹലാലായ ഒരു കാര്യം അല്ലെങ്കിൽ മുസ്തഹബായ സുന്നത്തായ ഒരു കാര്യം ഭരണാധികാരി കൽപ്പിച്ചാൽ അത് ഫർളായി. ഇപ്പോൾ സൗദി അറേബ്യയിൽ ജീവിക്കുന്ന ഒരാൾ, അദ്ദേഹം ഇപ്പോൾ അവിടെ ഈ പകർച്ചവ്യാധി കാരണം മാസ്ക് ധരിക്കണം എന്നുള്ള നിയമം വെച്ച്, അതനുസരിക്കാൻ അവർക്ക് ഫർളാണ്, അനുസരിച്ചില്ലെങ്കിൽ കുറ്റം കിട്ടും. അതിന് പിന്നെ ആവശ്യമുണ്ടോ ഇല്ലേ, ഈ രോഗം ഉണ്ടോ ഇല്ലേ, അതൊന്നും അവർക്ക് ചിന്തിക്കാൻ തന്നെ അനുവാദമില്ല. കാരണം ഹലാലാണല്ലോ, മുഖത്ത് ഇങ്ങനെ സാധനം വെച്ച് നടക്കുന്നത് ജായിദാണല്ലോ. ജായിദാണെങ്കിൽ ഭരണാധികാരി പറഞ്ഞാൽ അത് ഫർളാകും. അതുപോലെ മുസ്തഹബായ ഒരു കാര്യം, സുന്നത്തായ ഒരു കാര്യം ഭരണാധികാരി പറയുകയാണ്, അത് ചെയ്യൽ നിർബന്ധമാകും. നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അപ്പം ഭരണാധികാരി അനുസരിച്ച് നിർബന്ധമാണ്. എന്നാൽ രാത്രി ഒന്ന് പുറത്തിറങ്ങി നടങ്ങാൻ നടക്കാന്ന് പറയുമ്പോൾ ആരും കാണാൻ പോകുന്നില്ല, ചിലപ്പോൾ അടുത്ത പ്രദേശമായിരിക്കും. അപ്പോൾ അദ്ദേഹം പറഞ്ഞതാണ് അതിനുള്ള എൽമ, നമ്മുടെ എൽമ എവിടെ പോയി എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, നമ്മളൊക്കെ ഉള്ള ഒരു ചോദ്യമാണ്. നമ്മുടെ എൽമ, നമ്മൾ കേൾക്കുന്ന അറിവ്, അത് നമ്മൾ അമൽ ചെയ്തിട്ടില്ലെങ്കിൽ അത് വലിയ അപകടമാണ്. അങ്ങനെ ചെയ്താൽ, അങ്ങനെ അമൽ ചെയ്തിട്ടില്ലെങ്കിൽ എന്താണ് കുഴപ്പം? നമ്മൾ ഇബ്ലീസിനെ അനുകരിക്കുന്ന സ്വഭാവമാണ്, ഇബ്ലീസിനോടുള്ള തശബ്ബുഹാണ്, ഇബ്ലീസിനോടുള്ള അനുകരണമാണ്. എൽമുണ്ടായിട്ട് അമൽ ചെയ്യാതിരിക്കുക, അത് നമുക്ക് പുറത്ത് തരട്ടെ. ചിലപ്പോൾ കേൾക്കുന്ന നിങ്ങളെക്കാളും ഈ കാര്യത്തിൽ ഞാനായിരിക്കും മോശം. നമ്മൾ പറയുന്ന കാര്യം, നമ്മൾ കേൾക്കുന്ന എൽമ് നമ്മുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ വലിയ മുസീബത്താണ്. ഒരു കവി പറഞ്ഞിട്ടുണ്ട്, ലോഖാനലിൽ എൽമി മിന്ദുവിനിത്തു അഷറഫൻ, തഖ്വയില്ലാത്ത അമലില്ലാത്ത എൽമിന് എന്തെങ്കിലും വിലയുണ്ടായിരുന്നെങ്കിൽ ലഖാന അഷ്റഫ ഖൽഖില്ലാഹി ഇബ്ലീസും, അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും മഹാൻ ഇബ്ലീസ് ആയിരിക്കും. കാരണം ഇബ്ലീസിന് എല്ലാ എൽമും ഉണ്ട്, എല്ലാ നബിമാരുടെ കിതാബ് ഇബ്ലീസ് പഠിച്ചിട്ടുണ്ടാവും. അതൊക്കെ പഠിപ്പിക്കണമല്ലോ, അതിലൊക്കെ ദുർവ്യാഖ്യാനവും അതിലൊക്കെ ആളുകളെ സംശയമൊക്കെ ഉണ്ടാക്കണമെങ്കിൽ അതൊക്കെ പഠിക്കണമല്ലോ. എല്ലാ കിതാബുകളും ഇബ്ലീസ് അറിയാം, എല്ലാ നബിമാരുടെ ഹദീസുകളും ഇബ്ലീസ് കേട്ടിട്ടുണ്ടാവും, എല്ലാ ഉമ്മത്തുകളുടെ എൽമും ഇബ്ലീസ് പഠിച്ചിട്ടുണ്ടാകും. പക്ഷെ അമലില്ല, ഒരു ഹർഫ് പോലും അമൽ ചെയ്യുന്നില്ല. അതുപോലെ തന്നെ യഹൂദികൾ അനുകരിക്കുന്ന പരിപാടിയാണ്. അതുകൊണ്ടാണ് ഓരോ വക്തരും ഗൈറുൽ മഗ്ളൂബ് അലൈഹിം വലദ്ദാലീൻ എന്ന് പ്രാർത്ഥിക്കുന്നത്. മഗ്ളൂബ് അലൈഹിം എന്ന് യഹൂദികളെ കുറിച്ച് പറയാൻ കാരണം എന്താണ്? അവർക്ക് എൽമുണ്ട്, അമലില്ല. മസലുല്ലദീൻ ഉഹമ്മിലു തൗറാത തുമ്മലം യഹ്മിലുഹ, തൗറാത്ത് കിട്ടി പക്ഷെ അത് വേണ്ട വിധത്തിൽ വഹിച്ചില്ല, വേണ്ട വിധത്തിൽ അത് കൊണ്ടു നടന്നില്ല. അവരുടെ ഉപമ എന്താണ്? കമസലിൽ ഹിമാർ, കഴുതയെ പോലെയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ അപൂർവമായിട്ടാണ് കഴുത, അതുപോലെ നായ അങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിച്ചിട്ടുള്ളത്. ആലോചിച്ച് നോക്കും, അങ്ങനെയുള്ള മോശമായ വാക്കുകൾ, മോശമായ വാക്ക് എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ നല്ല മനുഷ്യന്മാരോട് അത് പറയാൻ പാടില്ല, അർഹിക്കുന്നവരോടെ പറയാൻ പാടില്ല. അങ്ങനെയുള്ള വാക്ക് അത്യപൂർവമായിട്ടാണ് ഖുർആനിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അതിലൊന്ന് യഹൂദികളെ കുറിച്ചാണ്. എൽമുണ്ടായിട്ട് വേദഗ്രന്ഥം നൽകിയിട്ട് അറിവ് കിട്ടിയിട്ട് അതനുസരിച്ച് പ്രവർത്തിക്കാത്തവർ, അവർ കഴുതകളെ പോലെയാണ്. യഹ്മിലു അസ്ഫാറ, കഴുത ഗ്രന്ഥങ്ങൾ പുറത്ത് ചുമന്ന് നടക്കുന്നു. ഗ്രന്ഥം ചുമക്കുന്ന കഴുത എന്ന് നമ്മുടെ എല്ലാ ഭാഷയിലും ഒരു പഴഞ്ചൊല്ലായി മാറിയിട്ട്. കാരണം എന്താണ്? അതിന്റെ പുറത്ത് എന്താണ് ഇരിക്കുന്നതെന്ന് കഴുതക്ക് അറിയില്ല. അതുപോലെയാണ് എൽമുള്ള ഒരാൾ അമൽ ചെയ്തിട്ടില്ലെങ്കിൽ. അപ്പോൾ ഇദ്ദേഹം പറയുന്ന കാര്യം ഇതാണ്, നമ്മുടെ എൽമ് അത് ചെറിയ കാര്യമാണെങ്കിൽ പോലും നമ്മൾ അമൽ ചെയ്യണം. അപ്പോൾ ഭരണാധികാരി അനുസരിക്കണം എന്നുള്ളത്, അതൊരു പക്ഷെ നമ്മൾ പുറത്തിറങ്ങിയാൽ ഭരണാധികാരിക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. നാട്ടിൽ യുദ്ധം കുഴപ്പമൊക്കെ ഉള്ളതുകൊണ്ട് ഒരു നിയമം വെച്ചതായിരിക്കും. നമ്മൾ തൊട്ടടുത്തുള്ള വീട്ടിലേക്ക് ഇറങ്ങിപ്പോയി വിചാരിച്ചാൽ ആരും അറിയാൻ പോകുന്നില്ല, അറിഞ്ഞാലും ചിലപ്പോൾ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. പക്ഷെ നമ്മുടെ എൽമനുസരിച്ച് അമൽ ചെയ്യൽ നമുക്ക് നിർബന്ധമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. അടുത്ത അസർ നമ്മൾ നേരത്തെ കണ്ടതാണ്. അൻ ബക്കർ ഇബ്നു മുനീർ റഹിമഹുല്ലാ ഖാല ഹമ്മില ഇലൽ ബുഖാരി ബിളാഅത്തുൻ അൻഫദഹ ഇലൈഹി ഇബ്നുഹു അഹ്മദ്, ഇമാം ബുഖാരിയുടെ അടുത്ത് അദ്ദേഹത്തിന്റെ മകൻ അഹ്മദ് റഹിമഹുല്ലാ അദ്ദേഹം കുറെ ചരക്ക് കൊണ്ടുവന്നു, കച്ചവട ചരക്ക്. ഫസ്തമഅ ബഅദു തുജ്ജാരി ഇലൈഹി ഫതലബൂഹ ബിരിബിഹി 5000 ദിർഹം, അങ്ങനെ കച്ചവടക്കാർ അദ്ദേഹത്തിന്റെ വീട്ടിൽ വന്ന് 5000 ദിർഹം ലാഭത്തിന് ഇത് എടുത്തുകൊള്ളാം എന്ന് പറഞ്ഞു. ഫഖാൽ മുസ്ലിഫുല്ലൈല, ഇന്ന് നിങ്ങൾ പിരിഞ്ഞു പോകും എന്ന് അദ്ദേഹം പറഞ്ഞു. ഫജാഅഹു മിൻ ഗദി തുജ്ജാറുൽ ആഖറു, പിറ്റേ ദിവസം വേറെ കച്ചവടക്കാർ വന്നു. ഫതലബു മിൻഹുൽ ബിദാഅത്ത ബിരിബിഹി 10000, 10000 ദിർഹം ലാഭത്തിന് അവർ ചോദിച്ചു. അവരെല്ലാവരും പറഞ്ഞ വില കൂട്ടി നോക്കുമ്പോൾ സാധനത്തിന്റെ ഓരോ ഭാഗങ്ങൾ അവർ ഓരോരുത്തർ ചോദിച്ചു, എല്ലാം കൂടി നോക്കുമ്പോൾ 10000 ലാഭം കിട്ടും. ഫഖാൽ ഇന്നി നബൈതു ബൈ അഹാലില്ലദീന അതൂ അൽബാരിഹ, ഇന്നലെ വന്നവർക്ക് വിൽക്കാമെന്ന് ഞാൻ നിയത്ത് വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇന്നലെ 5000 ലാഭത്തിന് ചോദിച്ചവർക്ക് കൊടുക്കാമെന്ന് നിയത്ത് വെച്ചതുകൊണ്ട് ഞാൻ അവർക്ക് കൊടുക്കുകയാണ് എന്ന് ഇമാം ബുഖാരി റഹിമഹുല്ലാ പറയുകയുണ്ടായി. ബിഷ്ർ ഇബ്നുൽ ഹാരിസ് റഹിമഹുല്ലാ, ബിഷ്ർ ഇബ്നുൽ ഹാരിസിനെ കുറിച്ച് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, വലിയ സാഹിദായിരുന്നു. അദ്ദേഹം പറയുകയാണ്, നസല അലാ ഷുഐബ് ഇബ്നു ഹർബ് അഖു ലഹു യുഖാലു ലഹു അബദ. ഷുഐബ് ഇബ്നു ഹർബ് എന്ന് പറയുന്ന സലഫിൽപ്പെട്ട ഒരു മഹാൻ ഇമാം ഇബ്നു ജൗസിയാണ് സംഭവം ഉദ്ധരിക്കുന്നത്. അദ്ദേഹത്തിന്റെ വീട്ടിൽ അദ്ദേഹത്തിന്റെ സുഹൃത്തായ ഒരു വ്യക്തി സന്ദർശകനായി വന്നു, അബദ എന്ന പേരുള്ളവരാണ്. ഫലം മനാദു ബിൻ നഫീർ, അങ്ങനെ അദ്ദേഹം പിരിഞ്ഞു പോകാൻ സമയമായപ്പോൾ അദ്ദേഹത്തിന്റെ വാഹനം തിരിച്ചു പുറപ്പെടാൻ വേണ്ടി വിളിച്ച് പറഞ്ഞപ്പോൾ ഖർജ അബദ, അദ്ദേഹം പുറത്തിറങ്ങി. ഫതബിഅഹു ശുഐബ്, വീട്ടുകാരെ പിന്നാലെ ചെന്നു. ഫലമ്മ അറാദ മുഫാറഖതഹു, അവർ തമ്മിൽ പിരിയാറായപ്പോൾ ഖാല ലഹു ശുഐബ്, വീട്ടുകാരനായ ശുഐബ് ഇബ്നു ഹർബ് റഹിമഹുല്ലാ പറഞ്ഞു, ഇജ്അൽനി ഫീ ഹിൽ, താങ്കൾ എന്നോട് പൊരുത്തപ്പെടണം, എന്നോട് ക്ഷമിക്കണം, എനിക്ക് മാപ്പ് തരണം. ഖാല മിൻ അയ്യി ഷൈ, എന്തിനാണ് മാപ്പ് തരുന്നത്? നിങ്ങൾ വീട് താമസിച്ച് നിങ്ങളുടെ അതിഥിയായി കഴിഞ്ഞ് ഒരുപക്ഷെ ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവും, പിന്നെ എന്തിനാണ് പൊരുത്തപ്പെടുന്നത്? ഖാലമിൻ അജ്ലിൽ ഉഹുവ, സഹോദര്യത്തിന്റെ പേരിൽ. കാരണം നമുക്കറിയാം അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളത്, ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, മുഅ്മിനീങ്ങൾ സഹോദരന്മാരാണ്. നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിനെ പരസ്പരം സഹോദരന്മാരാക്കി. തആഹി, മുസാസിലെ വഹി കിട്ടിയ നുബുവത്ത് കിട്ടിയ അല്പം കഴിഞ്ഞതിന് ശേഷം സഹാബത്ത് തമ്മിൽ സഹോദരന്മാരാക്കി. രണ്ട് പ്രാവശ്യം ഈ കാര്യം ചെയ്തിട്ടുണ്ട്, മുഅഹാദ്, സഹാബത്തിനെ ജോഡികളാക്കി, ഒരു സഹാബിക്ക് സഹോദരനായ ഒരു സഹാബി. പിന്നീട് മദീനയിൽ വന്നപ്പോൾ ഒരു മുഹാജിറിന് ഒരു അൻസാരി എന്ന നിലക്കും സഹോദരന്മാരെ, ഇങ്ങനെ രണ്ട് തവണ സംഭവിച്ചിട്ടുണ്ട്. മക്കയിൽ വെച്ച് മുഹാജിറുകളെ തന്നെ, മക്കാരായ മുസ്ലിമുകളെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടുണ്ട്, ഓരോരുത്തർക്ക് ഒരു സുഹൃത്തിനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ചില ആൾക്കാർ ഇങ്ങനെ കാണും, ഇയാളുടെ സഹോദരനായിരുന്നു ഇയാൾ, ഇപ്പോൾ രണ്ടാൾ മുഹാജിറുകളായിരുന്നു. അതിന് കാരണം ഇത് രണ്ടു പ്രാവശ്യം സംഭവിച്ചിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ്? മക്കയിൽ വെച്ച് പരസ്പരം സംരക്ഷിക്കാൻ വേണ്ടി, പരസ്പരം പിന്നെ സഹായിക്കാൻ വേണ്ടി നബിസ്വലം ചെയ്തതാണ്. മദീനയിൽ വന്നതിന് ശേഷം നമുക്കറിയാം മഹാജിറുകൾക്ക് സമ്പത്തില്ലായിരുന്നു, അതുകൊണ്ട് അവർക്ക് സംരക്ഷണം കൊടുക്കാൻ വേണ്ടി അനുസാരികൾ അവരെ ഏറ്റെടുത്തു. അപ്പോൾ സ്വാഹോദര്യം എന്ന് പറയുന്നത് അള്ളാഹു തആല മുഅ്മിനീങ്ങൾക്കിടയിൽ വെച്ചിട്ടുള്ള, നിശ്ചയിച്ചിട്ടുള്ള കാര്യമാണ്. അബിൻ അജിൽ ഉഹുവ, ആ ഉഹുവത്തിന്റെ പേരിലാണ് ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കുന്നത്. ഒരു സഹോദരൻ എന്ന നിലക്ക്, ഒരു പിന്നെ മുഅ്മിനായ സഹോദരൻ എന്ന നിലക്ക് താങ്കൾ അർഹിക്കുന്ന അത്രയും നന്നായി ഞാൻ പെരുമാറിയിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പൊ അത് വലിയൊരു ഹക്കാണ്. ചില മുൻഗാമികൾ പറഞ്ഞതായി കാണാം, മൻ കസുറ ഇഖ്വാനുഹു കസുറ ഉറമാഹു. സഹാബത്തിന്റെ അസറായി വന്നിട്ടുള്ള സ്വഹീഹായ അസറാണ്, സഹാബിയുടെ പേര് എനിക്ക് ഓർമ്മയില്ല. ആർക്കാണോ സഹോദരന്മാർ കൂടുന്നത് അവന് കടക്കാർ കൂടിയിരിക്കുന്നു. അതുകൊണ്ട് സഹോദരന്മാരുടെ, നമ്മൾ അടുത്ത് ഇടപഴകുന്ന വളരെയധികം സ്നേഹത്തോടെ പെരുമാറുന്ന ആളുകളുടെ എണ്ണം കുറക്കുക എന്നാണ് അതിൻ്റെ താല്പര്യം. എന്താണ് ഞാൻ പറയാനുള്ള കാരണം? ആർക്കാണോ സഹോദരന്മാർ കൂടിയത് കസറ ഉറമാകും, അവൻ്റെ കടക്കാർ കൂടിയിരിക്കും. കാരണം അവർ ഇത്രയധികം ആൾക്കാരോട് ബാധ്യതയാണ്, അവരോട് വളരെ സ്നേഹത്തോടെ പെരുമാറൽ അവന് ബാധ്യതയാണ്. അപ്പോൾ ഒരാളോട് നമ്മൾ പ്രതീക്ഷ കൊടുത്തു, അവനോട് ഇങ്ങനെ കാണുമ്പോൾ ഒക്കെ നമ്മൾ വളരെ ഒരു സുഹൃത്തിനെ പോലെ പെരുമാറുന്നു, പിന്നെ അവനൊരു അപകടം വരുമ്പോൾ അവൻ പ്രതീക്ഷിക്കും, നമ്മുടെ സഹായം പ്രതീക്ഷിക്കും, അതില്ലാതിരിക്കുക. അതുകൊണ്ട് അടുപ്പത്തിൽ പെരുമാറുന്ന ആളുകളുടെ എണ്ണം കുറക്കുക, അവരോട് കൂടുതൽ നന്നായി പെരുമാറുക എന്ന് സഹാബത്ത് പറഞ്ഞേ കാണാൻ പറ്റും. അപ്പം അങ്ങനെ വേണ്ട വിധത്തിലുള്ള ഒരു സാഹോദര്യത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള പെരുമാറ്റം ഞാൻ പെരുമാറിയിട്ടില്ല, അതിൻ്റെ പേരിലാണ് മാപ്പ് ചോദിക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. ഇൻഷാല്ലാ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ അധ്യായം വറഅഇനെ കുറിച്ചുള്ള അധ്യായം ഇവിടെ അവസാനിച്ചിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ കാര്യം ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. വറഅ എന്ന് പറഞ്ഞാൽ എന്താണ്? തഖ്‌വ കഴിഞ്ഞിട്ടുള്ള ദർജയാണ് വറഅ എന്ന് പറയുന്നത്. തഖ്‌വയാണ് നമുക്ക് ഏറ്റവും ആവശ്യം, അതാണ് നമുക്ക് ആദ്യം ആവശ്യം. കാരണം തഖ്‌വയില്ലാത്ത ആളുകൾ നരകത്തിലാണ്, അല്ലാഹു തആല പറഞ്ഞല്ലോ, വഇൻ മിൻകും ഇല്ലാ വാരിദുഹ, നിങ്ങളിൽ ആരുമില്ല നരകത്തിന് മുന്നിൽ വരാത്തതായി. അഥവാ സിറാത്തിന് മുകളിലൂടെ പോകുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. നരകത്തിന് മുകളിലൂടെ ഉള്ള പാലമാണ് സിറാത്ത്. അതിന് മുകളിൽ മുസ്ലിമായി പരസ്യമായി വാഹറായി മുസ്ലിമായി നടക്കുന്ന എല്ലാവരും അതിൽ കയറും, മുനാഫിക്കുകളും യഥാർത്ഥ വിശ്വാസികളും. അതിന് മുകളിൽ അപ്പുറത്ത് കടക്കാരാണ്, രക്ഷപ്പെടുകയാരാണ്, അല്ലദീന തഖവ് തഖവയുള്ളവരാണ്. വനദറുദ്ദാലിമീന ഫീഹാ ജിസിയ, അക്രമികളെ ആ നരകത്തിലേക്ക് പതിപ്പിക്കുകയും ചെയ്യും. അപ്പൊ തഖവ എന്ന് പറയുന്നത് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നിർബന്ധമാണ്. മുത്തഖീന മഫാസ, മുത്തഖീങ്ങളാണ് വിജയിക്കുക. തഖവ എന്താണ്? ഫർദുകൾ ചെയ്യുക, ഹറാമുകൾ ഉപേക്ഷിക്കുക, അതാണ് തഖവ. ആ തഖവക്ക് ചുറ്റുമുള്ള മതിലാണ് വറ എന്ന് പറയുന്നത്. വറ എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ഹറാമായേക്കുമോ എന്ന പേടി കൊണ്ട് അത് ഒഴിവാക്കുക. അങ്ങനെ ഒഴിവാക്കിയാൽ എന്തുണ്ടാവും? തഖവ നമുക്ക് രക്ഷപ്പെട്ട് കിട്ടും. തഖവക്ക് ചുറ്റുമുള്ള ഒരു മതിലാണ് വറ. ഇപ്പൊ ഞാൻ ഉദാഹരണം പറയാം. ഒരു അന്യ സ്ത്രീയോട് സംസാരിക്കുക നമുക്ക് ഹറാമല്ല, സ്ത്രീകളുടെ ശബ്ദം കേൾക്കുന്നത് ഇസ്ലാമിൽ ഹറാമല്ല. അപ്പൊ തഖവ ഇല്ലാത്തവനാണ് എന്നൊരാളെ കുറിച്ച് പറയാൻ പറ്റില്ല. ഒരാളൊരു അന്യ സ്ത്രീയോട് സംസാരിക്കുന്നു, മര്യാദയോടുകൂടി ഇസ്ലാമികമായ മര്യാദ പാലിച്ചിട്ടാണ് സംസാരിക്കുന്നത്, ഒറ്റക്കല്ല, ആ സ്ത്രീ ഹിജാബ് ധരിച്ചിട്ടുണ്ട്, അത് അവൻ തഖ്‌വയില്ലാത്തവനാണെന്ന് പറയാൻ പാടില്ല. പക്ഷേ വറ ആണ് അത് വേണ്ട എന്ന് വിചാരിച്ച്, കാരണം അത് അടുത്ത സ്റ്റെപ്പിലേക്ക് എത്തിക്കും സംസാരം, പിന്നെ എന്തെങ്കിലും ഹറാമിലേക്ക് കൊണ്ടുപോകും. അതുകൊണ്ട് അത്യാവശ്യത്തിന് മാത്രം ഞാൻ സംസാരിക്കുകയുള്ളൂ, പരമാവധി ഒഴിവാക്കും എന്ന് വിചാരിച്ച് അത് വറ ആണ്. അതുപോലെ തന്നെ നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ നമ്മുടെ വറ നമുക്ക് അളക്കാൻ പറ്റുന്ന ഉപകരണമാണ്. ഇപ്പോൾ ചിലപ്പോൾ പള്ളിയിലൊക്കെ വെച്ച് നമ്മൾ ഈ സാധനം തുറക്കും, എന്ത് സംഭവിക്കും? ഒരുപാട് ചിത്രങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വരും. പ്രത്യേകിച്ച് അങ്ങനെയുള്ള സാധനങ്ങൾ നമുക്കറിയാം, ചിത്രം പ്രത്യേകമായിട്ട് നമ്മുടെ നിയന്ത്രണം വിട്ട് കടന്നു വരുന്ന മാർഗങ്ങളുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. അപ്പം അത് ചിലപ്പോൾ ആവശ്യമാണെങ്കിൽ നമുക്ക് ഹറാം എന്ന് പറയാൻ പ്രയാസമാണ്, പക്ഷേ അത് വേണ്ട എന്ന് വിചാരിച്ചാലോ അത് വറ ആണ്. അങ്ങനെ വിചാരിച്ചെടുത്തൻ അവൻ്റെ തഖ്‌വ കൂടുതൽ സുരക്ഷിതമായിരിക്കും. അപ്പം അങ്ങനെയുള്ള വസ്തുക്കൾ, അങ്ങനെയുള്ള വെബ്സൈറ്റുകൾ, അങ്ങനെയുള്ള സോഷ്യൽ മീഡിയയിൽ പെട്ട വസ്തുക്കൾ എല്ലാം ഒരുപോലെയല്ല. ചിലതിൽ കൂടുതൽ ചിത്രങ്ങളും മ്യൂസിക്കും നമ്മുടെ കൺട്രോൾ തെറ്റി ഇങ്ങോട്ട് വരാനുള്ള അവസരങ്ങളുണ്ടാകും. അതൊരാൾ ഉപയോഗിച്ചാൽ അവൻ ഹറാം ചെയ്തെന്ന് പറയാൻ സാധിക്കുമല്ലോ, അവൻ ഹലാലായ കാര്യങ്ങൾ മാത്രമാണ് അതിൽ നോക്കുന്നതെങ്കിൽ. പക്ഷേ അവൻ ഹറാമിലേക്ക് പോകാനുള്ള എല്ലാ സാധ്യതയും അതിനുള്ളിൽ ഉണ്ട്. ഒരാൾക്ക് വേണ്ട തീരുമാനിച്ചു, അതാണ് വറ എന്ന് പറയുന്നത്. അപ്പോൾ വറ തഖ്‌വയുടെ മതിലാണ്. വറ ഉണ്ടെങ്കിൽ നമ്മുടെ തഖ്‌വ സംരക്ഷിക്കപ്പെടും. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരും പരമാവധി പരിശ്രമിക്കുക, നമ്മുടെ വറ എത്രമാത്രം കൂട്ടാൻ പറ്റുമോ അത്രമാത്രം നമ്മുടെ ദീൻ സംരക്ഷിക്കപ്പെടും. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്ക് നിങ്ങൾ കേട്ടിരിക്കും, മൻ കസുറ കലാമുഹു കസറഹതുഹു, ആരാണോ കൂടുതൽ സംസാരിക്കുന്നത് അവൻ്റെ തെറ്റുകൾ കൂടും, അവൻ സംസാരത്തിൽ ആരെങ്കിലും കുറ്റോ എന്തെങ്കിലുമൊക്കെ പറയും. അവൻ കസുറഹതുഹു, ആരുടെയാണോ തെറ്റുകൾ കൂടുന്നത്, അബദ്ധങ്ങൾ കൂടുന്നത്, അവിടെ തെറ്റ് നിർദ്ദേശിച്ചത് അള്ളാഹു അലം വ്യക്തമായ പാപങ്ങളാവണമെന്നില്ല, ചെറിയ ചെറിയ അബദ്ധങ്ങളായിരിക്കും. ഖത എന്ന് പറഞ്ഞാൽ അബദ്ധങ്ങൾ. പക്ഷെ അബദ്ധങ്ങൾ കൂടിക്കഴിഞ്ഞാൽ കല്ല വറഹു, അവന്റെ വറഹ് കുറയും. ഒമൻ കല്ല വറഹു ദഹബദീനു, ഒമൻ കല്ല വറഹു റഖദീനു, ആരുടെ വറഹാണ് കുറയുന്നത് അവന്റെ ദീൻ ദുർബലമാണ്. അപ്പൊ വറഹ് കുറഞ്ഞാൽ ദീൻ എന്നുള്ള ഉദ്ദേശം തഖ്വയാണ്, തഖ്വ ദുർബലമായി വരും. അപ്പൊ നമ്മൾ മത്സരിക്കേണ്ടത് ഇക്കാര്യത്തിനൊക്കെയാണ്, എത്രമാത്രം നമുക്ക് വറവുണ്ടാക്കാൻ പറ്റുമോ അത്രയും ഹൈറായിരിക്കും. വസ്സാബിഖൂന, ആരാണോ ദുനിയാവിൽ മുന്നിൽ നിൽക്കുന്നത്, ഫർദുകൾ ചെയ്യുന്ന കാര്യത്തിലും ഹറാമുകൾ സൂക്ഷിക്കുന്ന കാര്യത്തിലും ആരാണോ മുന്നിൽ, അസ്സാബിഖൂൻ, അവരായിരിക്കും ഖിയാമത്ത് നാളിലും ഏറ്റവും മുന്നിലെത്തുക. അള്ളാഹു തആല നമുക്ക് ഹറാമുകളിൽ നിന്ന് പൂർണ്ണമായി വിട്ടു നിൽക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ സംഭവിച്ച തെറ്റുകൾ അള്ളാഹു നമുക്ക് പുറത്തു വരുമാറാകട്ടെ. അള്ളാഹു ഫഅന ബിമാ അല്ലംതനാ വഅല്ലിംനാ മാ യൻഫഉനാ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക.